Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരിതരാക വരമേ
കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ 122 സങ്കീർത്തനത്തിന്റെ പ്രത്യേകതയും അതിന്റെ ഉള്ളടക്കവും നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ കുറെ കൂടെ സൂക്ഷ്മമായ പഠനത്തിലേക്ക്, വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാൻ പരിശ്രമിക്കാം. ഇന്നത്തെ പോലെ തന്നെ പഴയ നിയമത്തിൽ ശക്തമായ ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു ദേവാലയം. കാരണം പുറപ്പാടിന് ശേഷം മരുപ്രദേശത്ത് അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാകുന്നത് കർത്താവിന്റെ കൽപ്പനകളടങ്ങിയ വാഗ്ദത്ത പേടകം സൂക്ഷിച്ചിരുന്ന കൂടാരത്തിലായിരുന്നു. വാഗ്ദത്ത നാട്ടിലെത്തിയ ശേഷം ഇസ്രായേലിന് ദാവീദ് രാജാവാണ് പലസ്തീനായിൽ ദേവാലയം പണിതീർത്തത്. അത് സോളമൻ രാജാവ് പൂർത്തീകരിക്കുന്നതും മോടി പിടിപ്പിക്കുന്നതുമെല്ലാം ചരിത്രമാണ് നമുക്കറിയാം. യേശയ്യാ പ്രവാചകനാണ് കർത്താവിന്റെ ആലയത്തെക്കുറിച്ച് വളരെ സവിശേഷമായി പ്രസ്താവിക്കുന്നത്. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം സകല പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അന്ന് അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് പോകാം, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം എന്ന്. തന്റെ മാർഗങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കും, ആ പാതകളിൽ നാം എന്നും ചരിക്കും എന്ന്. നാം ഉന്നം വഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് യേശയ്യ പറയുന്നത് ഇപ്രകാരമാണ്. 122 സങ്കീർത്തനത്തിന്റെ ആമുഖ ചിന്തകൾ തന്നെയാണ് യേശയ്യയുടെ പ്രവചന വാക്യങ്ങളിൽ നാം കാണുന്നത്. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന്. ഈ പ്രക്ഷേപണത്തിലും ഉപയോഗിച്ചിരിക്കുന്ന 122 സങ്കീർത്തനത്തിന്റെ മലയാളത്തിലുള്ള ഗാനാവിഷ്കാരം നിർവഹിച്ചത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് ബിന്ദു ആന്റണിയും സംഘവും. ആലപിച്ച സങ്കീർത്തന പദങ്ങളിൽ നാം ശ്രദ്ധിച്ചതാണ്, കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന പ്രയോഗം ചിലപ്പോൾ സങ്കീർത്തകന്റെ സ്വാർത്ഥ സന്തോഷ ലക്ഷ്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എന്നാണ് പ്രയോഗിക്കുന്നതെങ്കിലും ദൈവജനത്തിന്റെ കൂടെ ആയിരിക്കുവാനുള്ള വ്യക്തിയുടെ തീക്ഷ്ണതയും വിശ്വാസ തീവ്രതയുമാണ് അത് പ്രകടമാക്കുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ വാക്കുകൾ അന്വർത്ഥകമാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ചു ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നൽകും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. വ്യക്തികൾ ഒന്നു ചേർന്നെടുക്കുന്ന തീരുമാനമാണ് തീർത്ഥാടനം ഒരുമിച്ചു നടത്തണമെന്നുള്ളത്. അവർ പരസ്പരം പറയുന്നത് പോലെയാണ്, നമുക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാം, നമുക്ക് ഒരുമിച്ചു പോകാം. അങ്ങനെയാണ് അവർ കൂട്ടമായും കുടുംബമായും ജെറൂസലേമിലെത്തുന്നത്. പിന്നെ അവർ വളരെ വികാരാധീനരും അത്ഭുതപരവശരുമായിട്ടാണ് വിശുദ്ധ നഗരത്തെ നോക്കിക്കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ പ്രഘോഷിക്കുന്നു, ജെറൂസലേമേ, ഇതാ ഞങ്ങളുടെ പാദങ്ങൾ, അതായത് ഞങ്ങൾ തന്നെ അങ്ങേ കവാടത്തിങ്കിലെത്തിയിരിക്കുന്നു. ഏറെ ആകാംക്ഷയോടും വിശ്വാസത്തോടും കൂടെയാണ് തീർത്ഥാടകർ കൂട്ടമായി ഈ വരികൾ ഉരുവിടുന്നതെന്ന് കാണാം. യാവയുടെ സാന്നിധ്യത്തിലെത്തിയ വികാരം മാത്രമല്ല, ഏറെ ഓർമ്മകളുമായിട്ടാണ് അവർ ഇനി തങ്ങളുടെ നാടുകളിലേക്കും ഭവനങ്ങളിലേക്കും സ്വന്തം ജനങ്ങളുടെ മധ്യത്തിലേക്കും തിരിച്ചെത്തുന്നത്. അങ്ങനെ അവരുടെ സന്തുഷ്ടിയുടെയും സംതൃപ്തിയുടെയും വികാരങ്ങളാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത്.
കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ എത്തിയിരിക്കുന്നു
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇതാ അവരുടെ പാപങ്ങളും ബലഹീനതകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാപ്പപേക്ഷിച്ച് ജനം നവീകൃതരാവുകയാണ്. തങ്ങളുടെ കുറവുകളും കഴിവുകളും എല്ലാം ദൈവത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചാണ് അവർ നവീകൃതരാകുന്നത്, ബലപ്പെടുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതിലും അവിടുത്തെ പാടി സ്തുതിക്കുന്നതിലും തങ്ങളെ തന്നെ യാവേയ്ക്ക് സമർപ്പിക്കുന്നതിലും തീർത്ഥാടകർ അർത്ഥം കണ്ടെത്തുന്നു. അങ്ങനെ അതിൽ നിന്നും അവർ നവോന്മേഷം പ്രാപിക്കുന്നു. അതിനാൽ പ്രായോഗികമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസം നിശബ്ദമായ ആത്മീയതയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് പ്രവൃത്തിയിൽ പ്രതിഫലിക്കേണ്ടതാണ്. ശാരീരികമായ അധ്വാനം, ചലനം, പ്രവൃത്തികൾ, സ്തുതിപ്പുകൾ, തീർത്ഥാടനം എല്ലാം ഇതിന്റെ ഭാഗമാണ്, പ്രാർത്ഥനയുടെ ഭാഗമാണ്, ആത്മീയതയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ബലിയർപ്പണത്തിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് പ്രസക്തമല്ലെന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെയും ത്യാഗത്തിൻ്റെതായ സൽക്കർമ്മങ്ങൾക്കും സൽപ്രവൃത്തികൾക്കും മനുഷ്യജീവിതത്തിൽ അല്ലെങ്കിൽ മതാത്മക ജീവിതത്തിൽ ഇന്നും എന്നും പ്രസക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പഴയതിന്റെ പൂർത്തീകരണമായ പുതിയതിൽ ക്രിസ്തുവിന്റെ കുരിശുയാഗം ചരിത്രത്തിലെ ആത്മബലിയും പരിത്യാഗവുമാണ്. അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ് ആഹ്വാനം ചെയ്തത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ബലിയുടെ ആത്മീയാചരണത്തിൽ നിന്നും ഉപരിയായി ശാരീരികമായും പ്രവൃത്തിപഥത്തിലും അതിന്റെ പ്രകടനങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ്. 12 ഗോത്രങ്ങളായിട്ട് ഇസ്രായേൽ വിഭജിക്കപ്പെട്ടിരുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ 12 അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. അവർ വ്യത്യസ്ത പാരമ്പര്യങ്ങൾക്കാണ് സഭയിൽ തുടക്കമിട്ടത്. എന്നാൽ അവരോട് ക്രിസ്തു പ്രസ്താവിച്ചത് നിങ്ങൾ ഒന്നായിരിക്കണം എന്നാണ്. മാത്രമല്ല മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ പറഞ്ഞിട്ട് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് തായ്ച്ചെടിയോട് ചേർന്ന് നിൽക്കണമെന്നാണ്, എന്റെ സ്നേഹത്തിൽ വസിക്കണമെന്നും. തായ്തണ്ടിനോടൊട്ടി നിൽക്കുന്ന ശാഖകളാണ് നിലനിൽക്കുന്നത്, അവയ്ക്ക് ജീവനുണ്ട്, അവ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കും എന്നാണ്. സങ്കീർത്തനം വിവരിക്കുന്ന സമഗ്രമായ സമാധാനം ദൈവികവും നീതിനിഷ്ഠവുമാണ്. യഥാർത്ഥത്തിൽ ജാരുശാലോം എന്ന രണ്ട് ഹെബ്രായ പദങ്ങളാണ് ജെറൂസലേം എന്ന നാമത്തിന്റെ മൂലരൂപം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഈ സങ്കീർത്തന പദങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും ശാരീരികവും ആത്മീയവുമായ എല്ലാ ക്രമങ്ങൾക്കും ദേവാലയം പ്രതിവിധിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് തിരുനാളുകളുടെ അവസരങ്ങൾ വരുമ്പോൾ.
ശരിയായി പണിതീർത്ത നഗരമാണ് ജെറൂസലേം. അതിലേക്ക് കർത്താവിന്റെ ഗോത്രങ്ങൾ കടന്നു വരുന്നു. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ നന്ദിയർപ്പിക്കാൻ അവർ വരുന്നു.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ജെറൂസലേമിലേക്കുള്ള പ്രയാണം ജനതകളുടെ ആഗോള തീർത്ഥാടനമാണ്. കാരണം ജെറൂസലേമിലാണ്, വിശുദ്ധ നഗരത്തിൽ മാത്രമാണ് അക്കാലത്ത് കർത്താവിന്റെ ആലയമെന്ന് ഇസ്രായേൽ വിശ്വസിച്ചു പോന്നു. അവിടെ നിന്നുമാണ് ദൈവത്തിന്റെ മുഖകാന്തിയും കൽപ്പനകളും മനുഷ്യർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിലാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും നമുക്കറിയാം. കാരണം വെളിപാടിന്റെ പൂർത്തീകരണം ക്രിസ്തുവാണ്. അവിടുന്ന് തന്നെയാണ് ദൈവമായ കർത്താവിന്റെ ആലയം. അവിടുന്നാണ് മാംസം ധരിച്ച വചനം, ദൈവജനത്തിന്റെ ജീവിതത്തിലെ തീർത്ഥാടന ലക്ഷ്യവും ഒപ്പം മാർഗവും ക്രിസ്തുവാണ്. അവിടുന്ന് തെളിയിക്കുന്ന പ്രകാശധാരയിൽ സകല ജനതകൾക്കും ദൈവരാജ്യത്തിന്റെ നീതിയുടെയും സമാധാനത്തിന്റെയും പാതയിൽ ചരിക്കാനാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് യേശയ്യാ ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു, അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവിടുന്ന് അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി കർത്താവ് അടിച്ചു പരത്തും. രാജ്യം രാജ്യത്തിനെതിരെ പിന്നെ വാളുയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. പ്രവാചക ചിന്തകൾ നമുക്ക് ആവർത്തിക്കാം. നിങ്ങളുടെ വാളും പരിചയും കുന്തവുമെല്ലാം ഇല്ലാതാക്കപ്പെടും, ഇനി യുദ്ധമുണ്ടാവില്ലെന്ന്. എന്നാൽ എന്നാണ് ഇതെല്ലാം സംഭവിക്കുക? നമ്മുടെ ആയുധങ്ങൾ അടിയറ വച്ച് നിരായുധീകരണം യാഥാർത്ഥ്യമാക്കുന്ന ദിവസങ്ങൾ, സമാധാനത്തിന്റെ ദിനങ്ങൾ എത്ര സുന്ദരമായിരിക്കും! ഇത് സാധ്യമാണ്. നാം പ്രത്യാശ കൈവെടിയരുത്. സമാധാനത്തിനായുള്ള ദിനങ്ങളാണിത്, പ്രത്യാശയുടെ കാലമാണിത്. അതിനായി പരിശ്രമിക്കണം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പാടി സ്തുതിക്കാം.
നിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു, ഞങ്ങൾ എത്തിയിരിക്കുന്നു.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ശരിയായി പണി തീർത്ത നഗരമാണ് ജെറൂസലേം, അതിലേക്ക് കർത്താവിന്റെ ഗോത്രങ്ങൾ കടന്നു വരുന്നു. ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ നന്ദിയർപ്പിക്കാൻ അവർ വരുന്നു.
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
ജെറൂസലേമിന്റെ സമാധാനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്കെന്നും ഐശ്വര്യമുണ്ടാകും. നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരത്തിങ്കൽ സുരക്ഷയും നിലനിൽക്കുന്നു, സുരക്ഷയും
കർത്താവിന്റെ ആലയത്തിൽ നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ സന്തോഷിച്ചു, ഞാൻ സന്തോഷിച്ചു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം മെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. പ്രത്യാശയുടെ 146 സങ്കീർത്തനത്തിന്റെ വ്യാഖ്യാന പഠനമാണ് ഇനി അടുത്തയാഴ്ചയിൽ. ഇതാ മഹത്വത്തിന്റെ രാജാവ് കർത്താവ് ആഗതനാകുന്നു, കർത്താവ് ആഗതനാകുന്നു.